നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഒരു ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ഇത് രണ്ടും കാണുമായിരിക്കുമല്ലോ. സോ അതിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ലോഗോ കാണുമായിരിക്കും, ഒന്നുകിൽ വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് അല്ലെങ്കിൽ റൂപേ അല്ലെങ്കിൽ അമേരിക്കൻ എക്സ്പ്രസ്, ഇതിലേതെങ്കിലും. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ ബ്രാൻഡുകളുടെ അല്ലെങ്കിൽ ഈ ലോഗോസ് എന്താണെന്നുള്ളതും പിന്നെ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസും ആണ്. വിസ മാസ്റ്റർ കാർഡ് അമേരിക്കൻ എക്സ്പ്രസ് റൂപേ ഇതെന്ന് പറയുന്നത് ഒരു പേയ്മെൻറ്റ് നെറ്റ്വർക്കാണ്. അതിൽ ആദ്യം പറഞ്ഞ മൂന്നെണ്ണമായ വിസ മാസ്റ്റർ കാർഡ് അതുപോലെ അമേരിക്കൻ എക്സ്പ്രസ് എല്ലാം ഫോറിൻ കമ്പനീസാണ്, അമേരിക്കൻ കമ്പനീസാണ് അതെല്ലാം. പക്ഷേ റൂപേ എന്ന് പറഞ്ഞാൽ അതൊരു ഇന്ത്യൻ പേയ്മെൻറ്റ് സിസ്റ്റമാണ്. അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എൻ പി സി ഐ ആണ്, അതായത് സെയിം എൻറ്റിറ്റി ദാറ്റ് ഡെവലപ്ഡ് ഐ എം പി എസ് യു പി ഐ, അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റൂപേയും. റൂപേ എന്ന് പറഞ്ഞാൽ റുപ്പി പേയ്മെൻറ്റിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. സോ എന്താണ് ഈ പേയ്മെൻറ്റ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഈ പേയ്മെൻറ്റ് സിസ്റ്റംസ്? ആക്ച്വലി ഈ പേയ്മെൻറ്റ് നെറ്റ്വർക്ക്സ് ആണ് അല്ലെങ്കിൽ ഈ പേയ്മെൻറ്റ് സിസ്റ്റംസ് ആണ് ഒരു എൻറ്റിറ്റിയിൽ നിന്ന് വേറെ എൻറ്റിറ്റിയിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. സപ്പോസ് എനിക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം എച്ച് ഡി എഫ് സിയിലാണെന്ന് വെച്ചോ. സോ ഞാനപ്പോൾ അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്കൊരു ഡെബിറ്റ് കാർഡും കിട്ടിയിട്ടുണ്ട്. സോ ഞാനത് ഏതെങ്കിലും ഒരു ഷോപ്പിൽ കൊണ്ടുപോയി സ്വൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന പി ഒ എസ് മെഷീൻ, അതായത് പോയിന്റ് ഓഫ് സെയിൽ മെഷീനും എച്ച് ഡി എഫ് സി തന്നെ പ്രൊവൈഡ് ചെയ്തായിരിക്കണം. എന്നാൽ മാത്രമേ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആ മെർച്ചൻ്റെ അക്കൗണ്ടിലേക്ക് അവർക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഒക്കത്തുള്ളൂ. സോ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ നിന്നുള്ള പേയ്മെൻറ്റ് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഷോപ്പ് ഓണർ അവിടെ എച്ച് ഡി എഫ് സിയുടെ പേയ്മെൻറ്റ് ഓമിൽ വെക്കണം. അതിലിപ്പം എസ് ബി ഐയുടെ കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും എസ് ബി ഐയുടെ കസ്റ്റമേഴ്സിന്. സോ അവർ പോയി അവിടെ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ അവർ എസ് ബി ഐയുടെ കാർഡ് ആയിരിക്കും സ്വൈപ്പ് ചെയ്യുന്നത്. അപ്പം അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എസ് ബി ഐയുടെ പേയ്മെൻറ്റ് ഓമിലും ഈ പറഞ്ഞ ഷോപ്പ് ഓണർ അവിടെ വെക്കണം. ഇവിടെയാണ് ഒരു പേയ്മെൻറ്റ് നെറ്റ്വർക്കിൻ്റെ റോൾ വരുന്നത്. സപ്പോസ് ഈ പേയ്മെൻറ്റ് നെറ്റ്വർക്സ് ആയ വിസയും മാസ്റ്റർ കാർഡൊക്കെ ഇന്ത്യയിലും വന്നെന്ന് വെച്ചു. സോ ഈ ബാങ്ക്സ് ഒക്കെ ഇവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യും. സോ ഇവരുടെ പിന്നെ ഇവർ ഈ ബാങ്ക്സ് എല്ലാം ഇഷ്യൂ ചെയ്യുന്ന കാർഡ് എന്ന് പറയുന്നത് ഒന്നീ വിസയും അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് ഈ ഏതെങ്കിലും ഒരു ലോഗോ വെച്ചിട്ടുള്ള കാർഡ്സ് ആയിരിക്കും. അതിനർത്ഥം അവർ ആ കാർഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് വിസയായിട്ട് ചേർന്നിട്ടാണെന്നാണ്. സോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഇരിക്കുന്നത് എച്ച് ഡി എഫ് സിയുടെ കാർഡാണ്. അപ്പോൾ ആദ്യം വരുന്നത് ഒരു എ ടി എം കാർഡായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് അവർ തന്നിരിക്കുന്ന ഒരു ഡെബിറ്റ് കാർഡാണ്, അതിൽ വിസയുടെ ലോഗോ ഉണ്ട്. സോ ഞാനപ്പം ആ കാർഡ് കൊണ്ട് ഒരു ഷോപ്പ് ഓണറിൻ്റെ അടുത്തോട്ട് ചെന്നു. ഷോപ്പ് ഓണറിൻ്റെ അടുത്ത് പോയി ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നത് മേ ബി എസ് ബി ഐയുടെ സ്വൈപ്പിംഗ് മെഷീൻ ആയിരിക്കും. പക്ഷേ അതിലും അവർ വിസയുടെ ലോഗോ കാണിച്ചിട്ടുണ്ട്. അതിനർത്ഥം അവിടെ അവിടെ എഴുതി. അപ്പോൾ അതിൽ കാണാം നമുക്ക് വിസയും മാസ്റ്റർ കാർഡ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. സോ എൻ്റെ ഇരിക്കുന്നത് എച്ച് ഡി എഫ് സിയുടെ തന്നെ ഇപ്പോൾ മാസ്റ്റർ കാർഡ് ആയാലും ശരി വിസ ആയാലും ശരി ഞാൻ അവിടെ കൊണ്ട് സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ ഷോപ്പ് ഓണറിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇപ്പം എസ് ബി ഐയിലായിരിക്കും. ആ എസ് ബി ഐയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ വിസ ആയിരിക്കും. അതിനവർ ഒരു കമ്മീഷനും ഈ എസ് ബി ഐയുടെ നിന്ന് ചാർജ് ചെയ്യും, പക്ഷേ നമ്മളുടെ നിന്ന് ചാർജൊന്നും പോകത്തില്ല. ഇതിലൊരു കാര്യം കൂടെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പേയ്മെൻറ്റ് നെറ്റ്വർക്സ് ആയ വിസ മാസ്റ്റർ കാർഡ് റൂപേ ഇതൊന്നും ഒരു ബാങ്ക് അല്ല, ഇൻഡിവിജ്വൽ ബാങ്ക്സ് അല്ല, ഇവരെല്ലാം ഒരു പേയ്മെൻറ്റ് നെറ്റ്വർക്സ് മാത്രമാണ്. നമുക്ക് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതും കാർഡിൻ്റെ ഫീസ് വാങ്ങിക്കുന്നതും എല്ലാം ഈ നമ്മുടെ ബാങ്ക് ഏതാണോ അവരാണ്. വിസയും മാസ്റ്റർ കാർഡ് എല്ലാം ഈ ബാങ്കിന് അവരുടെ സർവീസിന് വേണ്ടിയിട്ട് ഒരു ചാർജ് ചെയ്യും. അതിപ്പം ആനുവലി ഫീസും കാണുമായിരിക്കും, അല്ലെങ്കിൽ ഒരു പെർ ട്രാൻസാക്ഷൻ എത്രയെന്ന് വെച്ചാൽ അത് അവർ ചാർജ് ചെയ്യും. അത് ബാങ്കിനെയാണ് ചാർജ് ചെയ്യുന്നത്, നമ്മളെയല്ല ചാർജ് ചെയ്യുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വന്നേക്കാം, എന്തിനാണ് റൂപേ എന്ന് പറയുന്ന വേറൊരു പേയ്മെൻറ്റ് സിസ്റ്റം വിസയും മാസ്റ്റർ കാർഡൊക്കെ ഉള്ളപ്പം? ആക്ച്വലി അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വിസയും മാസ്റ്റർ കാർഡും അമേരിക്കൻ എക്സ്പ്രസ് എന്നൊക്കെ പറയുന്നത് അമേരിക്കൻ കമ്പനീസാണ്. സോ ഇവർ ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യുന്ന കാർഡ്സിൻ്റെ എല്ലാം പാർട്ട്നേഴ്സ് ഇവരാകുമ്പം അതിൻ്റെ പേയ്മെൻസും അതായത് അതിൻ്റെ പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൻ്റെ കമ്മീഷൻസ് കിട്ടുന്നതും ബാങ്കിൽ നിന്നുള്ള ഫീസ് കിട്ടുന്നതെല്ലാം ഈ അമേരിക്കൻ കമ്പനീസിനാണ്. സോ അവരത് ഇന്ത്യയിലല്ല അത് കീപ്പ് ചെയ്യുന്നത്, അത് വെളിയിലോട്ട് തന്നെ അവരുടെ പേരൻറ്റ് കമ്പനിയിലോട്ട് തന്നെ ആയിരിക്കും അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ അതായത് അമേരിക്കൻ കമ്പനീസ് അത്രയും കൂടുതൽ റവന്യൂ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അതുപോലെ ഇവരുടെ ഫീസ് എന്ന് പറയുന്നതും ബാങ്ക്സിന് ഭയങ്കര കൂടുതലായിരിക്കും. സോ അതിനാണ് ഇന്ത്യയിൽ നമ്മുടേതായിട്ടുള്ള ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൂപേയിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാർജസ് വിസയും മാസ്റ്റർ കാർഡ് അപേക്ഷിച്ചിട്ട് ചാർജസ് കുറവാണ്. സോ ബാങ്ക്സിന് അതായിരിക്കും കൂടുതൽ ഫേവറബിൾ, കാരണം അവർക്ക് കൂടുതൽ മാർജിൻ കിട്ടും. കസ്റ്റമേഴ്സിന് ഡയറക്റ്റ്ലി ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല, പക്ഷേ മേ ബി ഈ ബാങ്ക്സ് അവരുടെ സേവിങ്സ് കുറച്ചൊക്കെ നമുക്ക് പാസ് ഓൺ ചെയ്യായിരിക്കും, റിവാർഡ് പോയിൻറ്റ്സ് ആയിട്ടോ ക്യാഷ് ബാക്ക് ആയിട്ടോ ഒക്കെ. അത് ഓരോ കാർഡിനും വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ ഒരു ഡെബിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ചെക്ക് ചെയ്താൽ മതി വിസ കാർഡിന് എന്താണ് പ്രത്യേകത, റൂപേ കാർഡിന് എന്താ പ്രത്യേകത കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റൂപേ കാർഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, ബാങ്ക് തരുന്നുണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ അസ്യൂം ചെയ്യുകയാണ് നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് കാണുമെന്നുള്ളത്. സോ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ ഒരു കാർഡും കാണുമെന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. അതിപ്പോൾ ഒരു എ ടി എം കാർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡെബിറ്റ് കാർഡ് ആയിരിക്കാം, അതുപോലെ ഒരു ക്രെഡിറ്റ് കാർഡും ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മൂന്നും കാണുമായിരിക്കും. പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാർഡ് തമ്മിലുള്ള ഡിഫറൻസസും കുറച്ച് സിമിലാരിറ്റീസും ആണ്. ആദ്യമായിട്ട് പറയാൻ പോകുന്നത് പറഞ്ഞാൽ എ ടി എം കാർഡിനെ പറ്റിയാണ്. എ ടി എം കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ കാർഡ്, അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പം ബാങ്ക് അക്കൗണ്ട് എച്ച് ഡി എഫ് സിയിലാണ്, ആ എച്ച് ഡി എഫ് സിയുടെ എ ടി എമ്മിൽ നിന്ന് പോയി നിങ്ങൾക്ക് പൈസ എടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു കാർഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എസ് ബി ഐയുടെ എ ടി എമ്മിൽ നിന്ന് ചിലപ്പോൾ എടുക്കാൻ പറ്റത്തില്ലായിരിക്കും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ മൂന്ന് കാർഡ് തമ്മിൽ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെ അകത്ത് വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് അങ്ങനെ ഒരു ലോഗോ കാണുമായിരിക്കും, പക്ഷേ എ ടി എം കാർഡിൻ്റെ അകത്ത് അത് കാണത്തില്ലായിരിക്കും. സോ അതിനർത്ഥം വിസയും മാസ്റ്റർ കാർഡും അക്സെപ്റ്റ് ചെയ്യുന്ന എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാം, പക്ഷേ എ ടി എം കാർഡ് യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. എ ടി എം കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിൻ്റെ സ്പെസിഫിക് ആയിരിക്കാം. അപ്പം എച്ച് ഡി എഫ് സിയുടെ ഇപ്പോൾ ഒരു എ ടി എം കാർഡാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെങ്കിൽ എനിക്ക് ആ എ ടി എം യൂസ് ചെയ്തുകൊണ്ട് കൊണ്ട് എച്ച് ഡി എഫ് സിയുടെ ഏത് എ ടി എമ്മിലും വേണമെങ്കിലും പൈസ എടുക്കാം. അതുപോലെ എച്ച് ഡി എഫ് സിയുടെ ഈ ഒരു കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ മെർച്ചൻറ്റിൽ വേണമെങ്കിലും എനിക്ക് അതുകൊണ്ടുപോയി സ്വൈപ്പ് ചെയ്യായിരിക്കും. പക്ഷേ ഇത് കൊണ്ടുപോയിട്ട് നോൺ എച്ച് ഡി എഫ് സി എ ടി എംസിലോ അല്ലെങ്കിൽ വിസയും മാസ്റ്റർ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി എനിക്ക് ഇത് കൊടുക്കാൻ പറ്റത്തില്ല. ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെയുണ്ട് എന്താ സംഭവം എന്നുള്ളത്, അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ടാണ് ഈ ഡെബിറ്റ് കാർഡ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളുടെ ബാങ്കിലുള്ള ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ ഡെബിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. സോ ഈ ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് എ ടി എം കാർഡിൻ്റെ ഫംഗ്ഷനും അതിൻ്റെ അകത്തുണ്ട്. സോ എല്ലാ ഡെബിറ്റ് കാർഡ്സും എ ടി എം കാർഡാണ്, പക്ഷേ എല്ലാ എ ടി എം കാർഡും ഡെബിറ്റ് കാർഡ്സ് അല്ല. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ക്രെഡിറ്റ് കാർഡ്സിനെ കുറിച്ചാണ്. ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കറിയായിരിക്കും അതൊരു ലോണാണ് എന്ന് പറഞ്ഞാൽ ബാങ്ക് നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി ഇല്ലാതെ തരുന്ന ഒരു ലോണാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. സോ ക്രെഡിറ്റ് കാർഡിന് ഒരു ക്രെഡിറ്റ് ലിമിറ്റ് അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നിങ്ങളിപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 50,000 അല്ലെങ്കിൽ 30,000 ആയിരിക്കും നിങ്ങൾക്ക് ബാങ്ക് തരുന്ന ക്രെഡിറ്റ് ലിമിറ്റ്. സോ നിങ്ങൾക്ക് ആ കാർഡ് യൂസ് ചെയ്ത് 30,000 വരെ അല്ലെങ്കിൽ 50,000 വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല, പക്ഷേ ഡെബിറ്റ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡയറക്ട്ലി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലുള്ള ക്യാഷ് മാത്രമേ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് സ്പെൻഡ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്നത് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ്സും ഡെബിറ്റ് കാർഡ്സും തമ്മിലുള്ള 5 key സിമിലാരിറ്റീസും അതുപോലെ 5 key ഡിഫറൻസും ആണ്. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് പറഞ്ഞാൽ സിമിലാരിറ്റീസ് ആണ്. അതായത് ക്രെഡിറ്റ് കാർഡ്സും ഡെബിറ്റ് കാർഡ്സും തമ്മിലുള്ള 5 similarities. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ കാണാം ഇതിൽ രണ്ടിലും ഒരു ലോഗോ കാണാം, ഒന്നുകിൽ വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് അല്ലെങ്കിൽ റൂപേ അല്ലെങ്കിൽ അമേരിക്കൻ എക്സ്പ്രസ്, ഇതിലേതെങ്കിലും ഒരു ലോഗോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് അതിനർത്ഥം ഈ രണ്ട് കാർഡ്സും നിങ്ങൾക്ക് ഈ ലോഗോ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന എവിടെയൊക്കെയാണോ അവിടെ എല്ലാം കൊണ്ടുപോയി നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ വിസയും മാസ്റ്റർ കാർഡും, ഇപ്പം ലെറ്റ്സ് സേ നമുക്കിപ്പം വിസയും മാസ്റ്റർ കാർഡും നമുക്ക് എടുക്കാം. ഈ വിസയും മാസ്റ്റർ കാർഡും അക്സെപ്റ്റ് ചെയ്യുന്ന എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കാർഡ് കൊണ്ടുപോയിട്ട് സ്വൈപ്പ് ചെയ്യാം, അതിപ്പം ഇന്ത്യയിലായാലും ശരി ഫോറിനിലായാലും ശരി. രണ്ടാമത്തെ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാർഡ്സും നിങ്ങൾക്ക് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്സ്, അതായത് അല്ലെങ്കിൽ ഓൺലൈൻ ബിൽ പേയ്മെൻറ്റ്സ്, അതിപ്പം ഇ കോമേഴ്സ് ട്രാൻസാക്ഷൻസ് ആയാലും ശരി ഏതിനാലും ശരി ഓൺലൈനിൽ ബില്ലടയ്ക്കാൻ നിങ്ങൾക്ക് ഈ രണ്ട് കാർഡ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഡെബിറ്റ് കാർഡ്സ് ആയാലും ശരി ക്രെഡിറ്റ് കാർഡ്സ് ആയാലും ശരി നിങ്ങൾക്കൊരു ഡെയിലി സ്പെൻഡിംഗ് ലിമിറ്റ് കാണും. ഇപ്പം ക്രെഡിറ്റ് കാർഡ്സിൻ്റെ കേസിൽ ആ ഡെയിലി സ്പെൻഡിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അവൈലബിൾ ക്രെഡിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അസൈൻ ചെയ്തിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ 30,000 അല്ലെങ്കിൽ 50,000 ക്രെഡിറ്റ് ലിമിറ്റ് ആയിരിക്കത്തില്ല, ബാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്ന വേറൊരു ലിമിറ്റ് കാണും. അതുപോലെ ഡെബിറ്റ് കാർഡിൻ്റെ കേസിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് ആയിരിക്കത്തില്ല ആ ഡെയിലി സ്പെൻഡിംഗ്. നിങ്ങൾക്ക് അക്കൗണ്ട് ബാലൻസിൽ 100,000 രൂപ കാണുമായിരിക്കും, പക്ഷേ ബാങ്ക് മേ ബി സെറ്റ് ചെയ്തിരിക്കുന്ന 50,000 രൂപ ആയിരിക്കും മാക്സിമം സിംഗിൾ സ്വൈപ്പിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട്. സോ അതാണ് നിങ്ങളുടെ ഡെയിലി സ്പെൻഡിംഗ് ലിമിറ്റ്. നാലാമത്തെ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ്സിന് മാത്രമല്ല ഡെബിറ്റ് കാർഡ്സിന് ഇപ്പം റിവാർഡ് പോയിൻറ്റ്സ് അവൈലബിൾ ആണ്. സോ നിങ്ങൾ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഓൺലൈനിലോ അല്ലെങ്കിൽ ലോക്കൽ സ്റ്റോഴ്സിലോ കൊണ്ടുപോയി സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിലൊരു കുറച്ച് എമൗണ്ട് ക്യാഷ് ബാക്കായിട്ട് അല്ലെങ്കിൽ റിവാർഡ് പോയിൻറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാം. ഇത് എല്ലാ കാർഡ്സിനും അവൈലബിൾ ആയിരിക്കത്തില്ല, പക്ഷേ റിവാർഡ് പോയിൻറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ള കാർഡ്സ് ഇഷ്ടംപോലെ ഉണ്ട് ഡെബിറ്റ് കാർഡ്സ്. അഞ്ചാമത്തെ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ക്രെഡിറ്റ് കാർഡ്സിന് മാത്രമല്ല ഡെബിറ്റ് കാർഡ്സിനും ഇ എം ഐസ് അവൈലബിൾ ആണ്. ഈ ഓൺലൈനിൽ എനിക്കൊന്ന് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഡെബിറ്റ് കാർഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ഇ എം ഐ പർച്ചേസ് നടത്താൻ പറ്റും. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇത് ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്ത് മാത്രമേ പറ്റത്തുള്ളായിരുന്നു. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ്സും ഡെബിറ്റ് കാർഡ്സും തമ്മിലുള്ള കീ ഡിഫറൻസസ് ആണ്. സോ അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് നിങ്ങൾക്ക് തരുന്ന ഒരു ലോണാണ്, ഒരു സെക്യൂരിറ്റി ഇല്ലാതെ. ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസിൽ എന്തുണ്ടോ അത് മാത്രം സ്പെൻഡ് ചെയ്യാനേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. സോ അത് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മീഡിയം മാത്രമാണ് ഡെബിറ്റ് കാർഡ്. സോ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്പെൻഡിങ്ങിന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ലോൺ എടുത്തിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ നിന്ന് മണി ബോറോ ചെയ്തിട്ട് സ്പെൻഡ് ചെയ്യുന്ന രീതിയിലാണ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ വിഡ്രോ ചെയ്തിട്ട് സ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ലിമിറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് അസൈൻ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു ക്രെഡിറ്റ് ലിമിറ്റ് കാണും. അതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻകം ഓൾറെഡി എക്സിസ്റ്റിംഗ് പേയ്മെൻറ്റ്സും അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ആ ക്രെഡിറ്റ് ലിമിറ്റ് അസൈൻ ചെയ്യുന്നത്. അതിപ്പം 30,000 ആകും 50,000 ആകും 1 lakh ആകാം. സോ അതാണ് മാക്സിമം ആ കാർഡ് യൂസ് ചെയ്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലിമിറ്റ്. ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളുടെ ബാങ്കിൽ എത്ര രൂപയുണ്ടോ അത്രയുമാണ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങൾ ബാങ്കിൽ 10 lakhs ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 lakhs ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് അറ്റ് എ ടൈം ഒറ്റ സ്വൈപ്പിൽ നിങ്ങൾക്ക് പറ്റത്തില്ലായിരിക്കും. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി സ്പെൻഡിംഗ് ലിമിറ്റ് ഉള്ളത്. മൂന്നാമത്തെ കീ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ചാർജസ് വന്നേക്കാം. അതായത് നിങ്ങളിപ്പം ഒരു സാധനം പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് ഡേറ്റിൽ, അതായത് ഡ്യൂ ഡേറ്റിൽ നിങ്ങളത് റീപേ ചെയ്തില്ലെങ്കിൽ ബാങ്ക് നിങ്ങളെ ചാർജ് ചെയ്യും. സോ അതെന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് കാർഡ് ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്ക് പറഞ്ഞിരിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ചായിരിക്കും. അതിപ്പം 3.5% ആകാം പെർ മന്ത് അല്ലെങ്കിൽ 2% ആകാം. സോ ഏറ്റവും കുറഞ്ഞത് എനിക്ക് തോന്നുന്നു 30% ഒക്കെ ആയിരിക്കും ഏറ്റവും മിനിമം പെർ ആനം നിങ്ങൾക്ക് ആകുന്നത്. അതായത് ഓൺ ടൈമിൽ നിങ്ങൾ ബില്ല് പേ ചെയ്തില്ലെങ്കിൽ. പക്ഷേ നിങ്ങൾ ഓൺ ടൈമിൽ ബില്ല് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി സീറോ കോസ്റ്റ് ആണ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഡെബിറ്റ് കാർഡ്സ് യൂസ് ചെയ്യുമ്പം ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ചാർജും ഇല്ല, കാരണം നിങ്ങൾ അതിനുമായിട്ട് ഒരു ലോണ് എടുക്കുന്നില്ല, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ഡയറക്ട്ലി നിങ്ങളുടെ സിബിൽ സ്കോർ അഥവാ ക്രെഡിറ്റ് സ്കോറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഓൺ ടൈമിൽ ബില്ല് പേ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ലേറ്റായിട്ട് ബില്ല് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. ക്രെഡിറ്റ് സ്കോഴ്സിനെ അഫക്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാങ്കിൽ പോയി ഒരു ലോൺ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ബാങ്ക് നിങ്ങൾക്ക് ലോൺ തരാൻ റിഫ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഡെബിറ്റ് കാർഡ്സിനാണെങ്കിൽ ഇങ്ങനെ യാതൊരു പ്രശ്നവുമില്ല, കാരണം അത് നിങ്ങളുടെ അതൊരു ലോൺ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. സോ അത് ക്രെഡിറ്റ് സ്കോറുമായിട്ട് യാതൊരു തരത്തിലും ലിങ്ക്ഡ് അല്ല. അഞ്ചാമത്തെ കീ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ചാർജസ് ആണ്. ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പം ആക്ച്വലി ഒരു കുറേ വെറൈറ്റി ഓഫ് ചാർജസ് തന്നെയുണ്ട്. അതിപ്പം ആനുവൽ ഫീസ് കൂടാതെ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ്, ഓവർ ഡ്യൂ ഫീസ് അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ ഡെബിറ്റ് കാർഡിലാകട്ടെ ആകപ്പാടെ വരാൻ ചാൻസ് ഉള്ള ഒരു ഫീ മാത്രമേ ഉള്ളൂ, അത് ആ കാർഡ് ഇഷ്യൂ ചെയ്ത ഫീസും അല്ലെങ്കിൽ അതിൻ്റെ ആനുവൽ ഫീസും മാത്രമാണ്. അതിപ്പം ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി സീറോ കോസ്റ്റ് ആയിരിക്കും ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഡെബിറ്റ് കാർഡ് എടുക്കുന്നതുകൊണ്ട് കസ്റ്റമറിന് പ്രത്യേകിച്ച് ചാർജസ് ഒന്നും വരുന്നില്ല, അതിൻ്റെ ആനുവൽ ഫീസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ക്രെഡിറ്റ് കാർഡ്സ് ആവട്ടെ നമ്മൾ എടുത്താൽ അതിനൊരു കുറേ വെറൈറ്റി ഓഫ് ചാർജസ് തന്നെയുണ്ട്. സോ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പം നമുക്ക് വന്നേക്കാവുന്ന കുറേ ചാർജസിൻ്റെ ഒരു ലിസ്റ്റാണ്. ആദ്യത്തെ ഫീസ് എന്ന് പറഞ്ഞാൽ ആനുവൽ ഫീസാണ്. ആനുവൽ ഫീസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ മേ ബി ഫ്രീ ആയിരിക്കാം, പക്ഷേ സെക്കൻഡ് ഇയർ മുതലായിരിക്കും മേ ബി ബാങ്ക് ചാർജ് ചെയ്യുന്നത്. സോ അതെന്ന് പറയുന്നത് ഒരു 250 rupees മുതൽ മേ ബി പ്രീമിയം കാർഡ്സൊക്കെ ആണെങ്കിൽ 5,000-10,000 വരെ ചാർജ് ചെയ്യുന്ന കാർഡ്സ് ഉണ്ട് പ്രീമിയം ബാങ്ക്സിനൊക്കെ. പക്ഷേ ഇന്ന് കോമ്പറ്റീഷൻ കാരണം ഇന്ന് മിക്ക ബാങ്ക്സും ഫ്രീ കാർഡ്സ്, ഫ്രീ ഫോർ ലൈഫ് കാർഡ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതുകൊണ്ട് വേറൊരു ബുദ്ധിമുട്ടുമില്ല, അതുകൊണ്ട് ഒരു ചിലവും പിന്നെ വരുന്നില്ല ആനുവലി. രണ്ടാമത്തെ ഫീസ് എന്ന് പറഞ്ഞാൽ ആഡ് ഓൺ കാർഡ് ഫീസാണ്. ആഡ് ഓൺ കാർഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ലെറ്റ്സ് ഇപ്പം നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്തു, ക്രെഡിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ സിസ്റ്ററിനോ വൈഫിനോ അല്ലെങ്കിൽ പേരൻസിനോ ആർക്കെങ്കിലും ഒരു ആ കാർഡിന് ഒരു എക്സ്റ്റൻഷൻ കൊടുക്കണമെന്ന് വെച്ചോ, അതിൽ ഒരു ആഡ് ഓൺ കാർഡ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. സോ അത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ മേ ബി ബാങ്ക്സ് അതിന് ചാർജ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ മേ ബി ഫ്രീ ആയിരിക്കാം. ഇന്ന് മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു മിക്ക ബാങ്ക്സും ഫ്രീ ആയിട്ട് തന്നെയാണ് ആഡ് ഓൺ കാർഡ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനും മേ ബി അവർ ചാർജ് ചെയ്യായിരിക്കും ഒരു 250 rupees അല്ലെങ്കിൽ 100 rupees ഫ്ലാറ്റ് ആയിട്ട് ഒരു ഫീസ് ആയിരിക്കും അവർ ചാർജ് ചെയ്യുന്നത് പെർ ഇയർ. മൂന്നാമത്തെ ചാർജസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻസ് ചാർജസ് ആണ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ചാർജസ് ആണ്. ഇൻട്രസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവരതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് മെൻഷൻ ചെയ്യും. അത് മേ ബി 1.25% അല്ലെങ്കിൽ 3.5% ഒക്കെ ആയിരിക്കും. അതായത് പെർ മന്ത് ആണ് ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ. സോ ദാറ്റ് മീൻസ് ആനുവലി നിങ്ങൾക്കൊരു 15%-42% വരെ ആയിരിക്കും നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. സോ അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ്സിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന, നമ്മൾ കാർഡ് യൂസ് ചെയ്ത് എവിടെയെങ്കിലും സ്വൈപ്പ് ചെയ്യുമ്പം പർച്ചേസ് ചെയ്യുമ്പോഴല്ല ഈ റേറ്റ് വരുന്നത്. നമ്മളിപ്പം ലെറ്റ്സ് സേ ഇപ്പം ഞാനിപ്പോൾ ഒരു മൊബൈൽ ഒരു ഷോപ്പിൽ പോയി സ്വൈപ്പ് ചെയ്ത് പർച്ചേസ് ചെയ്തു, അപ്പം എനിക്കാണിത് പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ഒരു ഡ്യൂ ഡേറ്റ് വേണം. ആ ഡ്യൂ ഡേറ്റിനനുസരിച്ച് ഞാൻ ആ 10,000 rupees തിരിച്ചടയ്ക്കുവാണെങ്കിൽ എനിക്ക് 10 paisa ഇൻട്രസ്റ്റ് ചാർജസ് വരുന്നില്ല. പക്ഷേ ഞാൻ ആ ഡ്യൂ ഡേറ്റിൽ അടച്ചില്ലെങ്കിൽ ഈ പറയുന്ന 10,000-3.5% വെച്ച് ഓരോ മാസം അവർ എന്നെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. നാലാമത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ ക്യാഷ് അഡ്വാൻസ് ഫീസാണ്. ക്യാഷ് അഡ്വാൻസ് ഫീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ഏതൊരു ATMൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് നിങ്ങളെ ചാർജ് ചെയ്യുന്ന ഒരു ഫീസാണ്. അതെന്ന് പറഞ്ഞാൽ മിക്ക ബാങ്കിന് ഒരു മിനിമം വെച്ചിട്ടുണ്ടായിരിക്കും 250-300 rupees എന്ന്. അതായത് നിങ്ങൾ ബാങ്കിൽ പോയിട്ട് ATMൽ നിന്ന് ഒരു 1,000 rupees വിഡ്രോ ചെയ്താലും ഈ പറയുന്ന മിനിമം ഫീസ് അവർ ചാർജ് ചെയ്യും. അതൊരു 250 HDFCക്കൊക്കെ ആണെങ്കിൽ 250 rupees. അപ്പം അതിനും അവർക്കൊരു ലിമിറ്റുണ്ട്, ഒന്നെങ്കിൽ 250 rupees അല്ലെങ്കിൽ 2.5%. ഇതിൽ ഏതാണോ കൂടുതൽ അതായിരിക്കും അവർ ചാർജ് ചെയ്യുന്നത്. സോ 100,000 rupees വിഡ്രോ ചെയ്യുവാണെങ്കിൽ ഈ 2.5% 2,500 rupees ആയിരിക്കും അവർ ചാർജ് ചെയ്യുന്നത്. അഞ്ചാമത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ ലേറ്റ് പേയ്മെൻറ്റ് ചാർജസ് ആണ്. ലേറ്റ് പേയ്മെൻറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് ഇറങ്ങിയിട്ട് അതിലൊരു പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ആ ഡേറ്റിനുള്ളിൽ ക്യാഷ് അടച്ചില്ലെങ്കിൽ ബാങ്ക് ചാർജ് ചെയ്യുന്ന പെനാൽറ്റിയാണ്. അതും ഓരോ ബാങ്കിനും ഡിഫറൻ്റ് ആയിരിക്കും, അതുപോലെ നിങ്ങൾ അടയ്ക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ ലേറ്റ് പേയ്മെൻറ്റ് എത്ര എന്നുള്ളത്. ആറാമത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ ഓവർ ലിമിറ്റ് ചാർജസ് ആണ്. ഓവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് സേ ഇപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 50,000 ആയിരിക്കും. നിങ്ങൾ മേ ബി 60,000 അല്ലെങ്കിൽ 55,000 നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 5,000 rupees എക്സ്ട്രാ വന്ന 5,000 rupees ബാങ്ക് ചാർജ് ചെയ്യുന്ന പെനാൽറ്റിയാണ് ഓവർ ലിമിറ്റ് ചാർജസ് എന്ന് പറയുന്നത്. അതും ഓരോ ബാങ്കിനും ഡിഫറൻ്റ് ആയിട്ട് വരും, ഏകദേശം ഒരു 2.5% ആയിരിക്കും ഫ്ലാറ്റ് ആയിട്ട് അവർ ചാർജ് ചെയ്യുന്നത്. ഏഴാമത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീസാണ്. ഫോറിൻ കറൻസി മാർക്ക് ഫീസ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ഫോറിൻ കറൻസിയിൽ എവിടെയെങ്കിലും പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ്. അതിപ്പം ഓൺലൈനിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഓഫ്ലൈനിൽ എവിടെയെങ്കിലും പോയി സ്വൈപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും ശരി. അപ്പം ലെറ്റ്സ് സേ ഇപ്പം $100 നിങ്ങൾ എവിടെയെങ്കിലും സ്വൈപ്പ് ചെയ്യുന്നെങ്കിൽ ഇന്നിപ്പം മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഇപ്പം 70 rupees ഡോളറിൻ്റെ റേറ്റെങ്കിൽ നിങ്ങൾക്ക് 7,000 അല്ല നിങ്ങളുടെ ബാങ്ക് ചാർജ് ചെയ്യുന്നത്. അപ്പം ആ 7,000 പ്ലസ് ഈ പറയുന്ന മാർക്കറ്റ് ഫീസും കൂടാണ് അവർ ചാർജ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഏകദേശം 73 ആയിരിക്കും ഒരു ഡോളറിന് കൊടുക്കേണ്ടി വരുന്നത്, മാർക്കറ്റ് റേറ്റ് 70 rupees ആയിരിക്കും. എട്ടാമത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ റിവാർഡ്സ് റിഡംഷൻ ഫീസാണ്. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു, ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ് പോയിൻറ്റ്സ് കിട്ടും. പക്ഷേ നമുക്ക് റിവാർഡ് പോയിൻറ്റ്സ് എല്ലാം അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് റിഡീം ചെയ്യുമ്പോഴത്തേക്ക് ബാങ്ക്സ് ഫ്ലാറ്റായിട്ടൊരു ഫീസ് ചാർജ് ചെയ്യും. അതിപ്പം 75 രൂപ മുതൽ അല്ലെങ്കിൽ 100 രൂപ ആ റേഞ്ചിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ബാങ്ക്സ് ചാർജ് ചെയ്യുന്നത്. അതും ഒരു വൺ ടൈം ചാർജ് ആയിരിക്കും. നമ്മളിപ്പം 2000 രൂപയുടെ ഒരു കൂപ്പൺ, ഇപ്പോൾ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ കൂപ്പണാണ് നമ്മൾ റിഡീം ചെയ്ത് പർച്ചേസ് ചെയ്യുന്നതിൽ അവരൊരു ഫ്ലാറ്റായിട്ടൊരു 75 രൂപ ആയിരിക്കും അവിടെ ചാർജ് ചെയ്യുന്നത്. ഒമ്പതാമത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ബിൽ പേയ്മെൻറ്റ് ചാർജസ് ആണ്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാങ്കിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ ATM യൂസ് ചെയ്ത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് ചെയ്യുമ്പോഴായിരിക്കും ആപ്ലിക്കബിൾ ആവുന്നത്. സോ അതിനവർ മേ ബി ഫ്ലാറ്റ് 100 രൂപീസ് ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. അതിപ്പം ഒരു അത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഈ ചാർജസ് എല്ലാം ഓരോ ബാങ്കിനും വ്യത്യാസമുണ്ട്. പക്ഷേ നിങ്ങൾ നെറ്റ് ബാങ്കിംഗ് കൂടെ ഇപ്പം HDFC കാർഡാണെങ്കിൽ HDFC നെറ്റ് ബാങ്കിംഗ് യൂസ് ചെയ്ത് പേ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ചാർജസ് ഒന്നും വരത്തില്ല. പത്താമത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ GST ആണ്. നിങ്ങളുടെ ബാങ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് നിങ്ങളെ എന്തിനൊക്കെയോ ചാർജ് ചെയ്യുന്നുണ്ടോ അതിനെല്ലാം അവർ GST കളക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളുടെ നിന്ന് ആനുവലി ഫീസ് ഇപ്പം 1000 രൂപ വാങ്ങിക്കുന്നതെങ്കിൽ ആ 1000+ GST ആണ് ബാങ്ക് കളക്ട് ചെയ്യുന്നത്. അതുപോലെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇത് നോർമൽ പേഴ്സണൽ ലോൺ ബാങ്കിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് രണ്ട് കമ്പോണൻ്റ് വരുന്നുള്ളൂ, ഒന്ന് ഇൻട്രസ്റ്റും ഒന്ന് പ്രിൻസിപ്പളും. പക്ഷേ ക്രെഡിറ്റ് കാർഡ് ത്രൂ നിങ്ങളൊരു പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അത് 3 കമ്പോണൻറ്റ് വരും. അതായത് പ്രിൻസിപ്പ് നിങ്ങൾ റീപേ ചെയ്യുമ്പോഴത്തേക്ക് പ്രിൻസിപ്പളും പിന്നെ ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റിൻ്റെ GST കൂടാണ് ബാങ്ക് കളക്ട് ചെയ്യുന്നത്. ഇത്രയും ചാർജസ് ആണ് ഒരു ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോഴോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചാർജസ് എല്ലാം ഓരോ ബാങ്കിനും ഡിഫറൻ്റ് ആയിരിക്കും. ചിലപ്പോൾ മേ ബി ഒരു ബാങ്ക് ചാർജ് ചെയ്യുന്ന ചാർജ് മറ്റൊരു ബാങ്ക് ചാർജ് ചെയ്യുന്നില്ലായിരിക്കും. സോ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം അതെല്ലാം ശ്രദ്ധിക്കുക. ഒരു ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പം അതിൽ 15 കാര്യങ്ങളാണ് നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. സോ ആ 15 കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തേന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് നമ്പർ. അതാണ് നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് കിട്ടിക്കഴിയുമ്പം നിങ്ങൾക്ക് അസൈൻ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് നമ്പർ ആയിരിക്കും ആ കാണിക്കുന്നത്. സോ അതൊരു 16-ഡിജിറ്റ് നമ്പറാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ലിമിറ്റാണ്. ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് നിങ്ങൾക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്പെൻഡിങ് ലിമിറ്റ് എത്രയാണോ അതാണ്. സോ ലെറ്റ്സ് സേ ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സാലറി ആണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഒരു 30,000 ആയിരിക്കും 50,000 ആയിരിക്കും നിങ്ങളുടെ ബാങ്ക് അസൈൻ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ആ ക്രെഡിറ്റ് ലിമിറ്റിനേക്കാളും ഓവറായിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ യൂസേജ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബാങ്ക് ആ ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റാണ്. ലെറ്റ്സ് സേ ഇപ്പം നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 50,000. സോ നിങ്ങളൊരു മൊബൈൽ പോയി പർച്ചേസ് ചെയ്തു 10,000. സോ നിങ്ങളുടെ അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 40,000 ആകും. അതായത് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി എത്ര നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുണ്ടെന്നാണ് ഈ അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റിൽ കാണിക്കുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്യാഷ് ലിമിറ്റാണ്. ക്യാഷ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് കിട്ടുമ്പോഴത്തേക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഇപ്പം സേ 50,000 ആണെങ്കിൽ അതിനൊരു ക്യാഷ് ലിമിറ്റും കൂടെ ബാങ്ക് അസൈൻ ചെയ്യും. ആ ക്യാഷ് ലിമിറ്റ് നിങ്ങൾക്ക് ATMൽ നിന്ന് വിഡ്രോ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഇപ്പം 100,000 ആണെന്ന് വെച്ചു. സോ 100,000 ആണെങ്കിൽ നിങ്ങളുടെ ക്യാഷ് ലിമിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു 40% ആയിരിക്കും. അതായത് 40,000 രൂപ നിങ്ങൾക്ക് ആ കാർഡ് യൂസ് ചെയ്ത് ഏതൊരു ATMൽ നിന്ന് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. സോ അതാണ് ക്യാഷ് ലിമിറ്റ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവൈലബിൾ ക്യാഷ് ലിമിറ്റാണ്. അവൈലബിൾ ക്യാഷ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് സേ ഇപ്പം നിങ്ങൾ ഓൾറെഡി ഒരു ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞപ്പോൾ 100,000 രൂപയാണ്. അപ്പോൾ അതിൽ 40,000 ആയിരിക്കും നിങ്ങളുടെ ക്യാഷ് ലിമിറ്റ്. സോ നിങ്ങളൊരു 20,000 സേ ഓൺലൈനിൽ കൂടെ ലോൺ ആ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി 20,000 ആയിരിക്കും നിങ്ങളുടെ ക്യാഷ് ലിമിറ്റ്. ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് ആണ്. എല്ലാ ക്രെഡിറ്റ് കാർഡ്സിനും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് കാണും. ആ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ബില്ല് ജനറേറ്റ് ചെയ്യുന്ന ദിവസം. അന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് ബില്ല് പേ ചെയ്യാനുള്ള ദിവസമല്ല, അന്നാണ് ബില്ല് ജനറേറ്റ് ആവുന്ന ദിവസം. ലെറ്റ്സ് സേ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് January 1 വെച്ചോ. സോ അങ്ങനെയാണെങ്കിൽ ഡിസംബറിൽ ആ പ്രീവിയസ് ഇയറിലെ ഡിസംബറിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം ഒരു ലിസ്റ്റ് ആയിരിക്കും നിങ്ങൾ ജനുവരിയിൽ കിട്ടുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിൽ കാണുന്നത്. ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റ് ആണ്. പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ബില്ല് ജനറേറ്റ് ചെയ്യുന്നത് ഇപ്പം 1st ആണെന്ന് വെച്ചു. ആ 1st കഴിഞ്ഞിട്ട് ഒരു 20 ദിവസം കഴിയുമ്പോഴായിരിക്കും നിങ്ങളുടെ ഏകദേശം ഒരു 20 ദിവസം കഴിയുമ്പോഴായിരിക്കും നിങ്ങളുടെ ഡ്യൂ ഡേറ്റ്. ആ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനുവരിയിൽ ജനറേറ്റ് ചെയ്യുന്ന ബില്ലാണെങ്കിൽ ഡിസംബറിൽ ചെയ്ത ട്രാൻസാക്ഷൻ ഇപ്പം ലെറ്റ്സ് ഇപ്പം നിങ്ങൾ 50,000 രൂപയുടെ പർച്ചേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ 50,000 രൂപ അടയ്ക്കേണ്ട ഡേറ്റ് ആണ് ഈ പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റ്. എട്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡ്യൂസ് അഥവാ ടോട്ടൽ എമൗണ്ട് ഡ്യൂ. നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റിൽ നിങ്ങൾ ടോട്ടലി അടയ്ക്കേണ്ട എത്രയാണോ ആ എമൗണ്ടാണ് ഈ ടോട്ടൽ എമൗണ്ട് ഡ്യൂവിൽ കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളിപ്പം ഡിസംബർ പ്രീവിയസ് ഇയറിൽ ഡിസംബറിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന 50,000 രൂപയ്ക്കാണെങ്കിൽ ആ 50,000 രൂപയാണ് അടയ്ക്കേണ്ടത് പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റിൻ്റെ അന്ന്. സോ ആ 50,000 എന്ന് പറയുന്നതാണ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ അല്ലെങ്കിൽ ടോട്ടൽ ഡ്യൂസ്. ഒമ്പതാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മിനിമം എമൗണ്ട് ഡ്യൂ ആണ്. മിനിമം എമൗണ്ട് ഡ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് എത്രയായിരുന്നു. അതായത് ഈ കേസിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഡിസംബർ 2018 50,000 പർച്ചേസ് ചെയ്തിരിക്കുന്നു. അപ്പം ജനുവരിയിലാണ് നിങ്ങളുടെ ബില്ല് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം 50,000 5%, അതായത് 2,500 രൂപയാണ് നിങ്ങളുടെ മിനിമം എമൗണ്ട് ഡ്യൂ. ആക്ച്വലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ മിനിമം എമൗണ്ട് ഡ്യൂ അല്ല നിങ്ങൾ അടയ്ക്കേണ്ടത്, ടോട്ടൽ എമൗണ്ട് ഡ്യൂ തന്നെയാണ്. ഇത് ബാങ്ക്സ് നിങ്ങൾക്ക് ഒരു ഫേവർ ചെയ്യുവാണ് കുറച്ചടച്ചാലും മതി എന്നുള്ള രീതിയിൽ. പക്ഷേ ബാക്കി അതിന് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 30-40% ആയിരിക്കും ആനുവലി. പത്താമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞൊരു ഹെഡ്ലൈൻ കാണാമായിരിക്കും. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിൽ തന്നെ സ്വൈപ്പ് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ പർച്ചേസ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം ലിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് മേ ബി എല്ലാ ബാങ്ക്സിൻ്റെയും കാർഡിൻ്റെ കാർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് കാണത്തില്ലായിരിക്കും, ബട്ട് ഞാൻ എൻ്റെ അത് കണ്ടുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. 11-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസാണ്. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസിൽ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് സ്വൈപ്പ് ചെയ്തതും ആകാം, ഇപ്പോൾ എവിടെയെങ്കിലും വെളിയിൽ പോയിട്ട് സ്വൈപ്പ് ചെയ്തതും ആയിരിക്കാം, അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ നിങ്ങൾ കാർഡ് യൂസ് ചെയ്ത് പേ ചെയ്തതും ആകാം ഫോറിൻ കറൻസിയിൽ. 12-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീസ് ആണ്. സോ നിങ്ങൾ നിങ്ങളുടെ കാർഡ് യൂസ് ചെയ്ത് ഒരു ഡോളർ പേയ്മെൻറ്റിലോ അല്ലെങ്കിൽ ഫോറിൻ കറൻസിയിൽ എവിടെയെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് നിങ്ങളുടെ എത്രയാണോ ആ എമൗണ്ട് അതിൻ്റെ ഒരു 3.5% ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീസ് ആയിട്ട് നിങ്ങളെ ചാർജ് ചെയ്യും. സോ അതും അതവർ സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും എത്രയാണ് നിങ്ങൾ ഒരു മന്തിൽ എത്രയാണ് നിങ്ങൾ ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീസ് ആയിട്ട് കൊടുത്തതെന്നുള്ളത്. 13-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിവാർഡ് പോയിൻറ്സ് ആണ്. റിവാർഡ് പോയിൻറ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ റിവാർഡ് പോയിൻറ്സ് അക്യുമുലേറ്റ് ചെയ്യും. അത് ഓരോ കാർഡിനും ഡിഫറൻ്റ് ആയിരിക്കും, ഓരോ ബാങ്കിനും ഡിഫറൻ്റ് ആയിരിക്കും. ലെറ്റ്സ് ഇപ്പോൾ നിങ്ങൾ 150 rupees സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് 4 points ആയിരിക്കാം ഏതൊരു പ്രീമിയം കാർഡിന്. പക്ഷേ കുറഞ്ഞ ഏതൊരു കാർഡിനാണ് ചിലപ്പം 1 point കിട്ടും, ഒരു 100 rupees ഒരു പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ 150 rupees ഒരു പോയിന്റ് ആയിരിക്കും വരുന്നത്. സോ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് റിവാർഡ് പോയിൻറ്സിൻ്റെ ഒരു സമ്മറി കാണാം, ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്, ഇപ്പോഴത്തെ എത്രയാണ്. അതായത് ജനുവരിയിൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ് ഇറങ്ങുമ്പോഴത്തേക്ക് 1000 points ആയിരിക്കും റിവാർഡ് പോയിൻറ്സ്. അത് കഴിഞ്ഞുള്ള ബില്ല് ഇറങ്ങുമ്പോഴത്തേക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 1000 കാണിക്കും. ആ മാസ ട്രാൻസാക്ഷൻ വെച്ചിട്ട് നിങ്ങൾ എത്ര ഓൺ ചെയ്യുന്നുള്ളതും ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. 14-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ചാർജസ് അഥവാ ഇൻട്രസ്റ്റ് ചാർജസ് ആണ്. സോ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളൊരു കാർഡ് ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ബാങ്ക് നമ്മൾക്ക് എത്രയാണ് ഇൻട്രസ്റ്റ് ചാർജസ് എന്നുള്ളതും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിപ്പം ഒരു 1.25% മുതൽ മേ ബി 3.5% വരെയാണ് പെർ മന്ത് ചാർജ് ചെയ്യുന്നത്. അതായത് ആനുവലി ഒരു 15-40% ആയിരിക്കും നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. സോ അതിൽ എനിക്ക് ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, അതിനർത്ഥം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും നമ്മൾ ഈ ബാങ്ക് ഇത്രയും ചാർജ് ചെയ്യുമെന്നല്ല. ഓക്കെ, സോ ലെറ്റ്സ് സേ ഇപ്പം ഞാൻ എൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് ഇപ്പം 50,000 ആണ്, ഞാൻ 25,000 ഒരു മൊബൈൽ വാങ്ങിച്ചു. അപ്പം എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് January 1 ആണ്. സോ ഞാൻ കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ മൊബൈൽ വാങ്ങിക്കുന്നത്. അപ്പം ഞാൻ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരുന്നത് ഈ January 20. സോ ഞാൻ ആ January 20 തന്നെ 25,000 രൂപ അടയ്ക്കുവാണെങ്കിൽ എനിക്ക് 10 paisa ഇൻട്രസ്റ്റ് വരുന്നില്ല. അതിൽ തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഈ പീരീഡ് എന്ന് പറയുന്നത് 20-50 days ആണ് നോർമലി. സോ ദാറ്റ് മീൻസ് ഇപ്പം ഞാൻ December 1 ഞാൻ പോയി ഒരു സാധനം പർച്ചേസ് ചെയ്യും, ഓക്കെ ലെറ്റ്സ് സേ ഈ മൊബൈൽ ഞാൻ പർച്ചേസ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങുന്നത് January 1. ഞാൻ ബില്ല് അടയ്ക്കേണ്ടത് January 20. അതായത് എനിക്ക് അവിടെ 50 days സമയമാണ് കിട്ടിയിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഇല്ലാതെ. പക്ഷേ ഇപ്പം ഞാൻ December 31 ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ January 1 സ്റ്റേറ്റ്മെൻറ്റും ഇറങ്ങും. അപ്പം ഞാൻ January 20 അടയ്ക്കുകയും ചെയ്യണം. അപ്പോൾ എനിക്ക് 20 പീരീഡ് എനിക്ക് കിട്ടുന്നുള്ളൂ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മിക്കവാറും ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് നോക്കിയിട്ടായിരിക്കും വാങ്ങിക്കുന്നത്. ഇപ്പം എൻ്റെ കേസിൽ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ 15th. ഞാൻ മിക്കവാറും ഞാൻ പോയപ്പം 16th ആയിരിക്കും പോയി വലിയ വാല്യൂ ഉള്ള ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. അപ്പോൾ എനിക്കിപ്പം മിക്കവാറും 50 days ഇപ്പം എനിക്കവിടെ സമയം കിട്ടുന്നുണ്ട് തിരിച്ചടയ്ക്കാനായിട്ട്. 15-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ GST ആണ്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു ക്രെഡിറ്റ് കാർഡിൻ്റെ ചാർജസിൻ്റെ ഒരു ലിസ്റ്റിൻ്റെ അകത്ത്, അതായത് നിങ്ങളുടെ ബാങ്ക് നിങ്ങളെ എന്തിനൊക്കെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബേസ് ചെയ്ത് എന്തൊക്കെ ചാർജ് ചെയ്യുന്നു അതിനെല്ലാം അവർ GST കളക്ട് ചെയ്യും. അതിപ്പം ഇൻട്രസ്റ്റിനാണെങ്കിലും ശരി, ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ സർവീസിൻ്റെ ഫീ ആണെങ്കിലും ശരി, എന്തിനാണെങ്കിലും ശരി, അവർ 18% GST നിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യും. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതിൽ ആദ്യ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്ത് ക്യാഷ് വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സ് കിട്ടുമ്പോഴത്തേക്ക് അതിനൊരു ക്യാഷ് ലിമിറ്റും കൂടെ ഉണ്ട്. സോ നിങ്ങളുടെ ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റ് ഇപ്പം 1 lakh ആണെങ്കിൽ അതിൻ്റെ ഒരു 40% ഏകദേശം നിങ്ങൾക്കൊരു ക്യാഷ് ലിമിറ്റ് കാണും. ദാറ്റ് മീൻസ് ആ ക്യാഷ് ലിമിറ്റിലുള്ള ക്യാഷ് നിങ്ങൾക്ക് ഏതൊരു ATMൽ നിന്നും വിഡ്രോ ചെയ്യാം. സോ പക്ഷേ ഞാനത് ചെയ്യലെന്ന് പറയാൻ കാര്യം, അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ബാങ്ക് ഒരു 300 rupees അല്ലെങ്കിൽ 250 rupees ഇൻസ്റ്റൻ്റ് ആയിട്ട് ചാർജ് ചെയ്യും. അത് കൂടാതെ എത്രയാണോ എമൗണ്ട് അതിന് ഇൻട്രസ്റ്റും വരും. അതും പെർ മന്ത് 3% അല്ലെങ്കിൽ 3.5% അല്ലെങ്കിൽ 2.5% മിനിമം വരും. സോ ആനുവലി നിങ്ങൾക്ക് 15-30% ആയിരിക്കും അതിന് ചാർജ് വരുന്നത്. 2-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ്സ് വെച്ചിട്ട് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്സ് നടത്തുമ്പോഴത്തേക്ക് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട്, അതായത് പേ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ആ ബില്ലിലുള്ള എമൗണ്ട് തന്നെയാണെന്നുള്ളത് ശ്രദ്ധിക്കണം. കാര്യം മറ്റൊന്നുമല്ല, ക്രെഡിറ്റ് കാർഡ്സ് വെച്ച് പേ ചെയ്യുമ്പോഴത്തേക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം KCB ഒക്കെ ആണെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് എക്സ്ട്രാ ചാർജ് ചെയ്യും. 3-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയാണോ അത് ടോട്ടലായിട്ട് അടച്ചു പോകണം. അതായത് ടോട്ടൽ എമൗണ്ട് ഡ്യൂസ് എത്രയാണോ നിങ്ങളുടെ കാർഡ് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നത് അത് ഫുള്ളായിട്ട് അടച്ചു പോകണം. അതുപോലെ നിങ്ങളിപ്പോൾ മിനിമം എമൗണ്ട് ആണ് നിങ്ങൾക്ക് ആക്ച്വലി ബാങ്ക് നിങ്ങൾക്ക് ഒരു ചോയ്സ് തരുന്നുണ്ട്, ടോട്ടൽ എമൗണ്ട് എത്രയാണോ അതിൻ്റെ 5% മാത്രം അടച്ചാൽ മതി എന്നുള്ള രീതിയിൽ. പക്ഷേ അതിനാണ് മിനിമം എമൗണ്ട് ഡ്യൂ എന്ന് പറയുന്നത്. പക്ഷേ മിനിമം എമൗണ്ട് ഡ്യൂ അടച്ച് പോവുകയാണെങ്കിൽ ഇത്ര വർഷം എങ്ങാണ്ട് എടുക്കും ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഫുള്ളായിട്ട് നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാനായിട്ട്. ഞാൻ ബിൽ പേയ്മെൻറ്റ് വരുന്ന ഓൾമോസ്റ്റ് എല്ലാത്തിനും ഞാൻ ക്രെഡിറ്റ് കാർഡ്സ് വെച്ചിട്ടായിരുന്നു പേ ചെയ്യാറ്. ബട്ട് ഈവൻച്വലി ഞാൻ പിന്നെ ഡെബിറ്റ് കാർഡും കൂടി യൂസ് ചെയ്യാൻ തുടങ്ങി. കാരണം ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓവർ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിട്ട് വരും. ബട്ട് സ്റ്റിൽ ഞാൻ ഇന്നും ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഡ്യൂ വരുന്ന എന്നാണോ അന്ന് എനിക്ക് അടയ്ക്കാൻ പറ്റുന്ന എമൗണ്ട് മാത്രമേ ഞാൻ ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്ത് ഞാൻ സ്പെൻഡ് ചെയ്യാറുള്ളൂ. അതായത് ഓവർ സ്പെൻഡ് ഞാൻ ചെയ്യാറില്ല. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആനുവൽ ഫീസ് ഒരു 1000 rupees എബവ് വരുന്ന ഏതെങ്കിലും ഒരു കാർഡാണെങ്കിൽ അത് നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ട് എടുക്കാൻ. കാര്യം മറ്റൊന്നുമില്ല, ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ 2000, 10000, 5000 എല്ലാം അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അത് എടുക്കാവൂ. അല്ലെങ്കിൽ മിക്ക ബാങ്കും ഇപ്പം ഫ്രീ കാർഡ്സ് കൊടുക്കുന്നുണ്ട്. സോ അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് മിക്കവാറും വരത്തുള്ളൂ. അതെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഇമ്പ്രൂവ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ യൂസേജ് കൂടുമ്പോഴത്തേക്ക് ബാങ്ക്സ് ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ്ഗ്രേഡ് ചെയ്ത് തരുകയും ചെയ്യും. ഒരു എക്സ്ട്രാ ചാർജസ് ഒന്നും ഇല്ലാതെ. സോ നിങ്ങൾ ആദ്യമേ പോയി പ്രീമിയം കാർഡ്സോ ഈ 5000-10000 കാർഡ്സൊന്നും ആദ്യം പോയി എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലേറ്റ് പേയ്മെൻറ്റ് അവോയ്ഡ് ചെയ്യുക. അതായത് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രെഡിറ്റ് കാർഡ്സിന് ഒരു പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റ് ഉണ്ട്. ആ ഡ്യൂ ഡേറ്റിൽ നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയാണോ ടോട്ടൽ അത് ഫുൾ പേ ചെയ്തിരിക്കണം. അത് ഒരു ദിവസം താമസിച്ചാൽ അവർ ലേറ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അപ് ടു 750 rupees വരെ നിങ്ങളുടെ ഇന്ന് ചാർജ് ചെയ്യും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ കുറച്ച് യുണീക്ക് അഡ്വാൻറ്റേജസ് ആണ്. സോ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ലോണാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡെബ്റ്റ് ആണ്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാങ്ക്സ് നിങ്ങളെ ചാർജ് ചെയ്യുന്ന സേ ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 3% ആയിരിക്കാം. പക്ഷേ ആ 3% നിങ്ങൾ ചാർജ് ചെയ്യുന്നത് നിങ്ങൾ ഓൺ ടൈമിൽ ബില്ല് അടച്ചില്ലെങ്കിൽ മാത്രമാണ്. ലെറ്റ്സ് സേ ഇപ്പം നിങ്ങളൊരു മൊബൈൽ 10,000 പർച്ചേസ് ചെയ്തു, നിങ്ങളുടെ ബില്ല് പേ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പം 15th of that month ആണെങ്കിൽ അന്ന് തന്നെ നിങ്ങൾ ആ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആയ ഫുള്ള് 10,000 അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 paisa പോലും ഇൻട്രസ്റ്റ് കോസ്റ്റ് വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം അതൊരു 0% ഇൻട്രസ്റ്റ് ലോൺ അല്ലേ, അല്ലാതെ നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ലോൺ അല്ലല്ലോ എന്ന്. പക്ഷേ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഞാൻ ഒരിക്കലും ഒരു കാറ് വാങ്ങിക്കാനായിട്ട് ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ അഡ്വാൻസ് പേ ചെയ്തത്. സോ അതിന് അഡ്വാൻസ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1.5 lakhs ആയിരുന്നു. സോ പക്ഷേ ഞാനിപ്പം കാർഡ് വെച്ചിട്ടാണ് പേ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അവർക്ക് എക്സ്ട്രാ ചാർജസ് വരും, അപ്പം ഞാനപ്പം ആ എക്സ്ട്രാ എമൗണ്ടും കൂടെ പേ ചെയ്യണമെന്നുള്ളത്. സോ ഞാനപ്പം എനിക്ക് ക്രെഡിറ്റ് കാർഡ്സിൽ ക്യാഷ് ബാക്ക് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് ഞാനപ്പം ആക്സെപ്റ്റ് ചെയ്തു. എനിക്കിപ്പോൾ 1% കാർഡിൽ നിന്ന് ക്യാഷ് ബാക്ക് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു 1500 എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അപ്പം ഇവർക്കും അഡീഷണൽ ആയിട്ട് അവർ ചോദിച്ചത് 1685 rupees ആയിരുന്നു. സോ അവരുടെ സ്വൈപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ 1,51,685 ആണ്. അതായത് 1685 രൂപ എക്സ്ട്രാ എൻ്റെ ചാർജ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിപ്പോൾ 1500 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് തിരിച്ചും കിട്ടുമല്ലോ എന്ന്. സോ ഞാൻ സ്വൈപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങുന്നത് 15th എല്ലാ മാസം. സോ ഞാനൊരു 15th കൊണ്ടുപോയിട്ടാണ് സ്വൈപ്പ് ചെയ്തത്. സോ എൻ്റെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ സെപ്റ്റംബറിലാണ് സ്വൈപ്പ് ചെയ്തത്. അപ്പം ഒക്ടോബറിലാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങുന്നത്. സോ ആ ഒക്ടോബറിൽ ഇറങ്ങി എനിക്ക് പേ ചെയ്യേണ്ടി വരുന്നത് നവംബറിൽ മാത്രമാണ്. സോ നിങ്ങൾക്ക് കാണാം ആ സമയമായപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പ്രീവിയസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ക്യാഷ് ബാക്ക്സ് അപ്പോഴത്തേക്ക് HDFC നിന്ന് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ആക്ച്വലി 2,700 rupees എനിക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം അതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്തൊരു ഓഫറും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എനിക്ക് ശരിക്കും കിട്ടേണ്ടിയിരുന്നത് 1,800 ആണ്. പക്ഷേ ഒരു 50% എക്സ്ട്രയും കൂടെ വന്നു. സോ ഞാനപ്പം ആക്ച്വലി അവിടെ കാർഡ് യൂസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പോവുകയല്ല ചെയ്തത്, എനിക്കപ്പം ടോട്ടൽ തിരിച്ച് റീപേ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ പറഞ്ഞത്. അതിപ്പം എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടിയില്ലായിരുന്നെങ്കിലും സേ ഞാനിപ്പം സ്വൈപ്പ് ചെയ്തത് ഇപ്പം സേ കാറിനല്ല, ഞാനിപ്പോൾ എവിടെയെങ്കിലും ഒരു 50,000 എവിടെയെങ്കിലും ഒന്ന് സ്വൈപ്പ് ചെയ്തു ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ്മെൻ്റ് ഡേറ്റ് നോക്കിയിട്ട്. സോ ഞാനതിപ്പോൾ എൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരുന്നത് 50 days കഴിഞ്ഞിട്ടാണ്. ഞാനിപ്പം ആ 50,000 രൂപ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഞാനതുകൊണ്ട് FDയിലോ എവിടെ അല്ലെ ഷോർട്ട് ടേം എവിടെയെങ്കിലും ഒരു ഡെപ്പോസിറ്റ് ഞാൻ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ ഈ 50 days കഴിഞ്ഞിട്ട് ഞാനത് റിഡീം ചെയ്യുവാണ്. അപ്പോഴത്തേക്ക് എനിക്കൊരു സെയിം ചിലപ്പോൾ നിസ്സാര എമൗണ്ട് ആയിരിക്കും, ചിലപ്പോൾ 100 rupees എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുള്ളതായിരിക്കും. പക്ഷേ ഞാനിപ്പം 50,000 സ്വൈപ്പ് ചെയ്തെടുത്ത് എനിക്ക് തിരിച്ചടയ്ക്കേണ്ടി വരുന്നപ്പം 49,800 ആയിരിക്കും. സോ അതായത് ഞാൻ ഫുൾ എത്രയാണോ ലോൺ എനിക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ട്രാൻസാക്ഷൻ 50,000 ആണെങ്കിൽ ഞാൻ തിരിച്ചടയ്ക്കുന്നത് 200 rupees കുറച്ചാണ്. സോ ഞാൻ അതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ക്രെഡിറ്റ് കാർഡ്സിൻ്റെ രണ്ടാമത്തെ യൂണിക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റിവാർഡ് പോയിൻസും ക്യാഷ് ബാക്സും ഡിസ്കൗണ്ട്സും അങ്ങനെ കുറച്ച് ഓഫേഴ്സ് ഉണ്ട് ക്രെഡിറ്റ് കാർഡ്സിന്. ഇതൊക്കെ ഡെബിറ്റ് കാർഡ്സിന് ഉണ്ട്, പക്ഷേ ഡെബിറ്റ് കാർഡ്സിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ക്രെഡിറ്റ് കാർഡ്സിന് അത് ഭയങ്കര കൂടുതലാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്ത് നമ്മൾ ഓൺലൈനിൽ അല്ലെങ്കിൽ ഓഫ്ലൈനിലാണെങ്കിലും ഇപ്പോൾ ഉണ്ട് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇന്നത്തെ കാലത്ത് അത് ചില വെബ്സൈറ്റിനകത്ത് ഡെബിറ്റ് കാർഡ്സിന് ഓപ്ഷൻ കാണുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ക്രെഡിറ്റ് കാർഡ്സ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോണാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പം ലെറ്റ്സ് സേ ഇപ്പം ഐ സി സി അല്ലെങ്കിൽ എച്ച് ഡി എഫ് സി ആണെങ്കിൽ, നിങ്ങൾക്ക് മേ ബി ആ ക്രെഡിറ്റ് ലിമിറ്റിനനുസരിച്ചുള്ള ഒരു പേഴ്സണൽ ലോൺ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ നിന്ന് കിട്ടാവുന്നതേ ഉള്ളൂ, നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നല്ലതാണെങ്കിൽ. അത് എനിക്കൊന്ന് മിക്ക ബാങ്കും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റും ചെയ്യുന്നത്. റിക്വസ്റ്റ് ചെയ്ത് ഓൺലൈൻ കൂടെ തന്നെ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരും. ഇതിപ്പോൾ ക്രെഡിറ്റ് കാർഡ്സ് അല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് ലോൺ ആണെങ്കിലും ഇതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിന് പ്രൊസീജിയേഴ്സ് കാണും. പക്ഷേ ക്രെഡിറ്റ് കാർഡ് ലോൺ ആകുമ്പോഴത്തേക്ക് അത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് അക്കൗണ്ടിൽ വരും. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആഡ് ഓൺ കാർഡാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ സിസ്റ്ററിനോ അല്ലെങ്കിൽ ബ്രദറിനോ മദറിനോ വൈഫിനോ ആർക്കും വേണമെങ്കിലും അതിൻ്റെ ഒരു ആഡ് ഓൺ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതിപ്പം ഒരാൾക്ക് മാത്രമല്ല, രണ്ട് എക്സ്ട്രാ മൾട്ടിപ്പിൾ കാർഡ്സ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും ആഡ് ഓൺ ആയിട്ട്. സോ അവർക്കെല്ലാം നിങ്ങളുടെ ആ ക്രെഡിറ്റിനെ വെച്ചിട്ട് ക്രെഡിറ്റ് ലിമിറ്റ് വെച്ചിട്ടാണ് അവർക്കും പോയി സ്പെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അവർ ഒരു ക്രെഡിറ്റ് കാർഡിന് എലിജിബിൾ അല്ലെങ്കിലും നിങ്ങൾക്ക് ആഡ് ഓൺ കാർഡ് വഴി അവർക്കും നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ അഡ്വാൻറ്റേജസ് കൊടുക്കാൻ പറ്റും. അവർ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് എവിടെയെങ്കിലും സ്വൈപ്പ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് റിവാർഡ് പോയിൻറ്റ്സ് കയറുകയും ചെയ്യും. ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഓൺ ടൈമിൽ നിങ്ങൾ ബില്ല് പേ ആണെങ്കിൽ, നേരെ മറിച്ച് നിങ്ങളിപ്പം ഓൺ പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റ് ആയിട്ട് നിങ്ങൾ ബില്ല് പേ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയെ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോറിനെ അത് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുകയും ചെയ്യും. ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ക്യാഷ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്കിപ്പം എമർജൻസി ആയിട്ട് ഒരു ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിലും നിങ്ങൾക്ക് കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ് സ്വൈപ്പ് ചെയ്യുന്നത്, കാരണം ഇപ്പം ഓൾമോസ്റ്റ് എല്ലായിടത്തും ക്രെഡിറ്റ് കാർഡ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതൊരു നമ്മുടെ ഒരു ബാക്കപ്പ് മണിയായിട്ടോ അല്ലെങ്കിൽ ലിക്വിഡ് മണിയായിട്ട് തന്നെ നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. എട്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പെർച്ചേസ് പ്രൊട്ടക്ഷനാണ്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്തിട്ട് ആരെങ്കിലും മിസ്യൂസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിന് നിങ്ങൾക്ക് പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, നിങ്ങളുടെ ബാങ്ക് അതിന് ഇൻഷുർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ പൈസ തിരിച്ച് കിട്ടുന്നതായിരിക്കും. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, ഞാൻ ഒരിക്കൽ വായിച്ചിട്ടുണ്ട്, ഒരാൾ അയാളുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ഓൺലൈനിൽ കൂടെ ഒരു റോളെക്സ് വാച്ച് വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട്. സോ 1 lakh ഓ സംതിങ്ങിന് അങ്ങോട്ട് പർച്ചേസ് ചെയ്തത്, പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഫേക്കോ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് അങ്ങോട്ടായിരുന്നു. സോ അയാൾ ചാർജ് ബാക്ക് ബാങ്കിലൊരു ചാർജ് ബാക്ക് അപ്ലൈ ചെയ്തു, എന്നിട്ട് അയാൾക്കതിന് ആ ഫുൾ എമൗണ്ട് തിരിച്ച് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്യുമായിരുന്നെങ്കിൽ മേ ബി കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും മേ ബി കിട്ടുന്നത്, ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരുമായിരിക്കും. പക്ഷേ ഇതാകുമ്പം നമ്മൾ പർച്ചേസസ് എല്ലാം ഇൻഷുർഡ് ആണ്. സോ ഇറ്റ് കുറച്ചും കൂടെ സേഫ് ആണ് ട്രാൻസാക്ഷൻസ്. ഒമ്പതാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ബിൽ പേയ്മെൻറ്റ്സ് ആണ്. ഇത് മെയിൻലി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഫോറിൻ വെബ്സൈറ്റ്സിലാണ്. നിങ്ങൾക്കറിയായിരിക്കും, നിങ്ങൾ ഫോറിൻ വെബ്സൈറ്റ്സിൽ എവിടെയും US ഡോളറിൽ എവിടെയും പേയ്മെൻറ്റ് നടത്തുമ്പോഴത്തേക്ക് ഒരു OTP എന്നുള്ളത് ചോദിക്കത്തില്ല, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഇന്ന് ക്യാഷ് ഡെബിറ്റ് ആവുകയും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് റിന്യൂവൽ ആവശ്യമുള്ള ഏതെങ്കിലും സർവീസിലാണ് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് ബില്ല് പേ ചെയ്ത് പോയിക്കോളും, നമ്മളായിട്ട് പോയി മാനുവലി പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പത്താമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രീ ഇൻഷുറൻസ് ആണ്. ഇതെനിക്കൊന്ന് എല്ലാ കാർഡ്സിനും ആപ്ലിക്കബിൾ അല്ല, ബട്ട് സ്റ്റിൽ എനിക്കൊന്ന് മിക്ക കാർഡ്സിനും ഒരു ഇൻഷുറൻസും കൂടെ കൂടെ വരുന്നുണ്ടായിരിക്കും. അതിപ്പം ചിലപ്പം എയർ ആക്സിഡൻറ്റിൽ മാത്രമുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസും കാണുമായിരിക്കും. സോ അത് നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കുക, അതിലേതാ അവൈലബിൾ എന്നുള്ളത്.
ഈ എപ്പിസോഡ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.